ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
கிஞ்சயோயம் பிராணசி பிராணபர ஈஸ்வர சர்வபூதேர் விபாதி பரமனோஷி பிராணோகி ஏஷயா அனுவேக்கியானிக்கேன். சர்வத்திலும் பிராணனாயிருக்கிறவன் என்ன வச்சால் ஓரோ பிராணனும் பிராணனாயிருக்கிறவன். ஓரோ பிராணன் என்று வரும்போது ஓரோ ஜீவன், ஓரோ ஜீவன்டேயும் ஜீவனாயிருக்கிறவன் பரஹ ஈஸ்வர அவன் சர்வபூதர் விபாதி பிரம்மாதி ஸ்தம்ப பரியந்தேஹி விபாதி இத்தம் பூத லட்சணே திருத்தீயா. இவிட சர்வபூதைஹி சர்வபூத சப்தத்தின் திருத்திய பகுவனம் சர்வபூதங்களிலூடையும் சர்வபூதங்கள்னு பறஞ்சு இவ்வளோ பறஞ்சு பிரம்மாதி ஸ்தம்ப பரியம் தைஹி பிரம்மாவு தொடங்கி புல்கொடி வரையுள்ள சர்வங்கள் சர்வ பிராணிகளிலூடையும் எந்தான விபாதி இவன் பிரகாசிக்கணும். அதன் அத்திருத்தியை குறித்து அதில் வியாகரண நியமம் அனுசரித்து பரையாணும். இத்தம் பூத லட்சண திருதியான்னு பரையுது உதாரணம் பரையும் ஜடாபி தாபச அவன் தாபசனானோ எங்கே அறியா அவன் தபஸின் அடையாளம் வந்தானோ அவன் ஜட தான் அவன் ஒன்றினே குறித்து சிரத்திக்காது தன் சரீரத்தை குறித்து பிரகிருதியை குறித்து ரித்துக்களை குறித்து ஒன்றும் சிந்திக்காது அவன் கேவலம் ஏகாகிரமாய் தபஸ் அங்கே தபஸ் செய்யப்போ சுவாபாவிகமாய் சம்பவிச்சான் அவன் ஜடம். அதுகொண்டு எந்தான் அது தடசின் தபஸின்றி அடையாளமாகும் அதனால் ஜட தபஸின்றி அடையாளமாகும் என்ன விசாரிச்சு எல்லா ஜடங்களும் தபஸின்ற அடையாளம் இல்லை. சாரண வடக்கேந்தியில்னൊക്കെ இறக்குமதி ചെയ്യുന്ന വലിയ ജടകളുണ്ട്. അത് കമ്പിളിയും ചാരവും കൂടെ ചേർത്തുണ്ടാക്കുന്നതാണ്. കമ്പിളി നൂലും ആടിന്റെ നൂലും ചാരവും കൂടെ ചേർത്താണ് വലിയ ജടകൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ജട ഉണ്ടാക്കിയെടുക്കാം. അതൊരിക്കലും തപസ്സിന്റെ അടയാളമല്ല. അതൊരു വിനോദത്തിന് വേണ്ടി അങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിനുണ്ടാകുന്ന ജടയാണെങ്കിൽ ആ തപസ്സിന്റെ അടയാളം തന്നെ എന്നുണ്ടായാലും ഒന്നും ശ്രദ്ധിച്ചില്ല. അപ്പൊ ജട കാണുമ്പോൾ തപസ്സിനെ ഗ്രഹിക്കാം. അതുകൊണ്ടാണ് ആൾക്കാർ കൃത്രിമ ജടയുമായി സഞ്ചരിക്കുന്നത്. ഈ ജട കണ്ടു കഴിഞ്ഞാൽ താൻ തപസ്സിയാണെന്ന് ധരിച്ചോളും എന്ന് പറഞ്ഞിട്ടാണ് സ്വാമിമാർ ചായമൊക്കെ അടിച്ചു നടക്കുന്ന പോലെ ഇത് കണ്ടു കഴിഞ്ഞാൽ സ്വാമിയാണെന്ന് ധരിച്ചോളും പാവഞ്ചനം. അതുപോലെ ഇവിടെ അതല്ല പറയുന്നത്. ഇത്തംഭൂത ലക്ഷണം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അത് വ്യക്തമായും ആ ജടകളെ കൊണ്ട് അവൻ ശരിക്കും താപസനാണെന്ന് ധരിക്കാം. അപ്പൊ താപസനിൽ കാണുന്ന ജട അവന്റെ തപസ്സിന് ഉപലക്ഷണമാണെന്ന് പറയും പാണിനിയുടെ നിയമമനുസരിച്ച്. അതുപോലെ ഇവിടെ പറയുന്നത് സർവഭൂതൈഹി വിഭാതി. എങ്ങനെയാണോ ആ ജടകൾ കണ്ടിട്ട് അവന്റെ തപസ്സിന് നമ്മൾ അറിയുന്നത് ഘോര തപസ്യാണെന്ന് പറയും. അതുപോലെ ഈ സർവഭൂതങ്ങളും എവിടെയാ പ്രകാശിക്കുന്നത്? സർവഭൂതങ്ങളുടെയും പ്രകാശത്തിലൂടെ ആ പരമമായ പ്രകാശത്തെ അറിയുന്നു. അതറിയണം. അതാണ് യേശപരഹപ്രാണ. അവൻ തന്നെയാണ് പരമപ്രാണനായിരിക്കുന്നത്. സർവപ്രാണികളെ അനുഭവിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ സർവപ്രപഞ്ചത്തെ അനുഭവിക്കുന്നുണ്ടല്ലോ. ഏതെന്നാണോ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ പ്രകാശിപ്പിക്കുന്നത് അത് തന്നെ. അപ്പൊ പ്രപഞ്ചത്തിലൂടെ അറിയേണ്ടത് എന്താണോ, ഈ നാമരൂപങ്ങളിലൂടെ അറിയേണ്ടത് ഈ നാമരൂപങ്ങളെ പ്രകാശിപ്പിക്കുന്ന ആ പ്രകാശത്തെയാണ്. അതാണ് യേശ പ്രാണ അവനാണ് ആ പരമാത്മാവ് ഈശ്വരൻ. അതങ്ങനെ അതിന് ഭാഷകാരം പറയുന്നു സർവഭൂതസ്ഥ, സർവപ്രാണികളിലും അവൻ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ഈ നാമരൂപങ്ങളിലൂടെയെല്ലാം അവനെ തന്നെയാണ് ഗ്രഹിക്കുന്നത്. സർവാത്മാസൻ, അവൻ സർവാത്മാവായിരിക്കുന്നു, സർവത്തിന്റെ സ്വരൂപമായിരിക്കുന്നു. അവനിൽ നിന്നും ഒന്നിനെയും മാറ്റാനൊക്കത്തില്ല, കാരണം സർവത്തിന് അവൻ സ്വരൂപമായിരിക്കുന്നു. അതാണ് മുമ്പും പറഞ്ഞ എന്താണ് ജഗദ്രൂപമായിരിക്കുന്നു അവൻ. അത് തന്നെ ഇവിടെയും പറയുന്നു. അപ്പോൾ ഈ ജഗത്തിലൂടെ അവനെയാണ് കാണേണ്ടതെന്നർത്ഥം. ജഗത്തിലൂടെ ജഡയിലൂടെ എങ്ങനെയാണോ തപസ്സിനെ താൻ ഗ്രഹിച്ചത്, അതുപോലെ ഈ പ്രപഞ്ചത്തിലൂടെ ഗ്രഹിക്കേണ്ടത് ആ പരമാത്മാവിനെയാണ്. ആ പരമാത്മാവാണ് ഇതിനെ പ്രകാശിപ്പിക്കുന്നത്. ആ പരമാത്മാവാണ് ഈ ജഗത്തിനെ ജീവന് ബോധിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനാണല്ലോ ഗ്രഹിക്കേണ്ടത്. വിഭാതി വിവിധം ദീപ്യത, അത് തന്നെയാണ് പല തരത്തിൽ പ്രകാശിക്കുന്നത്. ചരാചര രൂപത്തിൽ ജീവന് പ്രകടമായിക്കൊണ്ടിരിക്കുന്ന അത് തന്നെയാണ്. ആ പ്രകാശത്തിനപ്പുറമില്ല, ആ പ്രകാശത്തിൽ കൂടുതലായി എന്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് പ്രകാശത്തിൽ നിഴലിനെ കാണുന്നത് പോലെയുണ്ട്. പ്രകാശത്തിൽ കാണുന്ന നിഴല് അതിനെന്താ പ്രകാശത്തിൽ നിന്ന് അപ്പുറമായിട്ട് വേറൊന്നുമില്ല. കാരണം പ്രകാശം കൊണ്ടാണ് അതിനെയും കാണുന്നത്. പ്രകാശത്തിലെ നിഴലിന് പ്രകാശത്തിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല. നിഴല് കാണും, പക്ഷേ പ്രകാശത്തിൽ നിന്ന് പ്രകാശത്തിലെ നിഴലിനെ നമുക്ക് വേർതിരിക്കാൻ കഴിയത്തില്ല. ആ നിഴലിനെ കാണുന്നതിന് പ്രകാശം സഹായിക്കും, പ്രകാശത്തെ ആശ്രയിച്ച് അത് നിലനിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ അവിടെ നിഴലിനുള്ള പ്രാധാന്യം എന്തുകൊണ്ട്? ആ നിഴലിനെ പ്രകാശിപ്പിക്കുന്ന പ്രകാശത്തിനാണ് പ്രാധാന്യം. എന്തുകൊണ്ട്? ആ പ്രകാശത്തിലൂടെ നിഴലിനെയും കാണാൻ കഴിയുന്നു. നിഴല് പരിശോധിച്ചാലോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു വസ്തുവായി അതിനെ കിട്ടുന്നുണ്ട്. പ്രകാശത്തിന് നിഴലിനെ ഒന്നും ഏതെങ്കിലും തരത്തിൽ അതിനൊരു വ്യവഹാര സാധ്യത, കാരണം അത് ഇല്ലാത്തതാണ്. നിഴലെന്ന് പറയുന്നത് പ്രകാശം ഒന്നുകൂടി തീവ്രമായ അത് നഷ്ടപ്പെട്ടെന്നിരിക്കും. അതിനൊരു വസ്തു സ്വഭാവമുള്ളതല്ല, ഇന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു തരത്തിലുള്ള വ്യവഹാരവും സാധ്യമല്ല. പക്ഷേ അത് പ്രതീതമാകുന്നു, വെളിച്ചത്തിലും നിഴല് പ്രതീതമാകുന്നുണ്ട്. അപ്പോൾ ആ വെളിച്ചത്തിൻ്റെ ഒരു നിഴല് പോലെയാണ് ഈ പ്രപഞ്ചം. അപ്പോൾ നിഴലിനെ കാണുമ്പോൾ എന്താ കാണുന്നു? വെളിച്ചത്തെ കാണുന്നു. അതുപോലെ ഈ പ്രപഞ്ചത്തെ കാണുമ്പോഴും ഈ പ്രപഞ്ചത്തിൻ്റെ പ്രകാശത്തെയാണ് കാണേണ്ടത്. അതുതന്നെയാണ് ഈ നാനാരൂപത്തിലുള്ള നിഴലുകളായി പ്രപഞ്ചഭാവങ്ങളായി അനുഭവപ്പെടുന്നത്. അതാണ് വിഭാതി വിവിധം ദീപ്യത, പലതരത്തിൽ അനുഭവപ്പെടുന്നു. അപ്പോൾ പ്രകാശത്തെ കാണണം, പ്രകാശത്തെ മാത്രം കണ്ടാൽ മതിയെന്ന് ഉള്ളവന് പ്രകാശത്തെ മാത്രം കാണാം. നിഴലിനെയും കാണുന്നത് പ്രകാശം കൊണ്ടാണ്, നിഴലിലും കാണുന്ന പ്രകാശത്തെയാണ്. അതുപിന്നെ വേറിട്ടെന്തിനും നിഴല് കാണണം? പ്രകാശം മാത്രം കണ്ടാൽ മതി. പിന്നെ നിഴല് അത് അതിൻ്റെ ഒരു സ്വഭാവം, കാരണം അതുകൊണ്ട് പ്രകാശത്തെ കാണാൻ കഴിയുന്നുണ്ടല്ലോ. അതിന് ഈ പ്രകാശത്തെ പൂർണ്ണമായും മറയ്ക്കാൻ അതിന് കഴിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആ പ്രകാശത്തിനാണ് ഇവിടെ മുഖ്യം. എന്നുവെച്ചാൽ ഈ പ്രപഞ്ചത്തെ നാനാരൂപത്തിൽ പ്രപഞ്ചത്തെ കാണിച്ചു തരുന്ന ആ ബോധം, നാനാതരത്തിലുള്ള ബോധത്തെ ഉൾക്കൊള്ളുന്ന ബോധം, അതാണ് ഏവം സർവഭൂതസ്ഥം. ഇങ്ങനെ സർവഭൂതസ്ഥമായിരിക്കുന്ന ഈ പ്രകാശത്തെ, ബോധപ്രകാശത്തെ, എന്റെ ബോധം എന്ന് പറയാൻ പറ്റത്തില്ല. എന്റെ ബോധം എന്ന് പറയുമ്പോൾ അന്യന്റെ ബോധം എന്റെ കയ്യിൽ, മൂന്നാമന്റെ ബോധം എന്റെ കയ്യിൽ അതല്ല. അത് എന്താണ്? എന്റെ ബോധം എന്ന് പറയുന്നതും ഈ വെളിച്ചത്തിൽ ഒരു നിഴലാണ്, അതല്ല. എന്തുകൊണ്ട്? ഇവിടെ ഓരോ ബോധവും ഓരോരുത്തരുടേതായിരിക്കുന്നു. ഈ ബോധം സർവഭൂതസ്ഥം, സർവഭൂതങ്ങളിലും ഇരിക്കുന്ന ഏകമായിരിക്കുന്ന ബോധം, അതിങ്ങനെ പിരിഞ്ഞിരിക്കില്ല. അത് യസാക്ഷാത് ആത്മഭാവേന അയമഹമസ്മീതി വിജാനൻ. ആ സർവാത്മഭാവം ആർക്കാണ് ഉണ്ടാകുന്നത്? സാക്ഷാത് സ്വാനുഭവമായിട്ട്. സാക്ഷാത് എന്ന് പറയുന്നത് ആത്മഭാവേന ഒന്നുകൂടി ചെയ്തിരിക്കുന്ന താനായിട്ട് തന്നെ, സർവത്തെയും പ്രകാശിപ്പിക്കുന്ന ഈ പ്രകാശത്തെ താനായിട്ട്, അയമഹമസ്മി ഞാൻ തന്നെ, അങ്ങനെ ഈ കാണുന്നത് എല്ലാം ഞാൻ തന്നെ, ഈ കാണുന്ന നീളുകളെല്ലാം വെളിച്ചം തന്നെ, വെളിച്ചത്തിൽ അത് പ്രകാശിക്കുകയാണ്. അതുപോലെ ഈ കാണുന്നതെല്ലാം നാമരൂപാത്മകമായി ജാഗ്രതത്തിൽ അനുഭവപ്പെടുന്ന ഇതെല്ലാം ഞാൻ തന്നെ തന്നിൽ തന്നെ രണ്ട് അയമഹമസ്മി. ആത്യന്തികമായി പ്രകാശം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഏകമായ പ്രകാശത്തിൽ മറ്റുള്ള ദൃശ്യങ്ങൾ നിലനിൽക്കുന്നു. അവിടെ പ്രകാശമായിരിക്കുന്ന താൻ തന്നെയാണ്, താൻ തന്നെയാണ് സർവത്തെയും പ്രകാശിപ്പിക്കുന്നത്. ഇത് വിജാനൻ എന്ന് സ്വ അനുഭവമായി അറിയുന്നവൻ എന്നറിയുന്നു എന്നർത്ഥം. വിദ്വാൻ വാക്യാർത്ഥജ്ഞാനം മാത്രേണ. വിദ്വാൻ എങ്ങനെ അറിയുന്നു? വാക്യാർത്ഥജ്ഞാനം കൊണ്ട്. മറ്റൊന്നോട് ആവശ്യം ഏകത്വത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളുടെ താല്പര്യം അതാണ്. അതാണ് വാക്യാർത്ഥജ്ഞാനം മാത്രേണ എന്ന് പറഞ്ഞു. അവിടെ മറ്റ് കർമ്മങ്ങളുടെ ഒന്നും ആവശ്യമില്ലാന്ന്. ഏകത്വത്തെ ബോധിപ്പിക്കുന്ന വാക്യം അതിന്റെ അർത്ഥം ഞാൻ ഇതാണ് വെളിപ്പെടുത്തുന്നത്. സ ഭവതേ വിദ്വാൻ ഭവതേ നാദുവാദി. ഭവതിയാണ് വേദത്തിൽ ഭവതേ ആത്മനിയമതമാണ്. അതുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞു ഭവതി. വേദത്തിൽ അങ്ങനെയല്ല ഉപയോഗിക്കാം, ലോകത്തിൽ അത് ഉപയോഗിച്ചാൽ തെറ്റ്. വാക്യാർത്ഥജ്ഞാനം മാത്രേണ ഭവതി. കേവലം ആ വാക്യാർത്ഥജ്ഞാനം കൊണ്ട് അവനങ്ങനെ ആയിത്തീരുന്നു. അവൻ മറിച്ചില്ല ഭവതി, അങ്ങനെ ആകുന്നില്ല. എങ്ങനെ? ഇത്യേത കിം അതിവാദി അതീത്യ സർവാൻ അന്യാൻ വധിതും ശീലമസീത്യ. അവൻ അതിവാദിയാകുന്നില്ല. ആർക്കാണോ ഈ സാമ്യത കൈവന്നത്, അവൻ ഈ തത്വത്തെക്കുറിച്ച് മറ്റൊരു തരത്തിൽ പറയാൻ കഴിയുന്നില്ല. കാരണം ആത്മാവിനെ കുറിച്ച്, ഈശ്വരനെ കുറിച്ച് പലരും പലതും പറയുന്നു. ദ്വൈതമെന്നോ പല പേരുകൾ, ഭേദമെന്നോ അഭേദമെന്നോ, ഏകമെന്നോ അനേകമെന്നോ പലതും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു അനുഭവത്തെക്കുറിച്ച് പറയുന്നു. അവൻ സമമായി കാണുന്നു, അവൻ പുണ്യപാപങ്ങളിൽ നിന്നും മോചിതനായിത്തീരുന്നു. ഇവിടെ വ്യക്തമായും പറയുന്നു സാക്ഷാത് ആത്മഭാവേന. ഇവിടെ പറയുന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഋഷിയുടെ അനുഭവത്തെക്കുറിച്ച് പറയാം. ആ ഋഷിയുടെ അനുഭവത്തിൽ നിൽക്കുന്ന ഒരുവന് തന്നെക്കുറിച്ച്, തന്റെ അനുഭവത്തെക്കുറിച്ച് അതിവദനം, ഈ പറഞ്ഞതിൽ നിന്നും മറികടന്ന് പറയുക, അത് സാധ്യമല്ല. ഇതിന് വിരുദ്ധമായി പറയുക, അതിന് അതിവാദമാണ്. ഇവിടെ ഇപ്പൊ എങ്ങനെയാണോ വിശദീകരിച്ചത്, അതിന് യോജിക്കാത്ത തരത്തിൽ പറയാൻ പറ്റത്തില്ല. ഈ അനുഭവമുള്ളവന് ഇപ്പൊ പറയുന്നവരും ഓരോരുത്തരും അവരവരുടെ അനുഭവം അനുസരിച്ച് പറയും. അതാർക്കും പറയാം. എല്ലാം അവനവന്റെ അനുഭവം, അവനവന്റെ യുക്തി, ഊഹാപോഹം, ഇതിനൊക്കെ അനുസരിച്ച് പല തത്വങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ പറഞ്ഞോട്ടെ, ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ആരാണോ അയമഹം അസ്മി എന്ന് ഈ പറഞ്ഞ രീതിയിൽ തന്നെ അറിയുന്നു, തന്റെ സാമ്യത അറിയുന്നത്. അവൻ ദുഃഖിയായിരുന്നു, അവൻ സുഖിയാണെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ അറിയുന്നവൻ ഒരിക്കലും ആ അനുഭവത്തിൽ നിൽക്കുന്നവന് ഇനി അതിവാദം സാധ്യമല്ല, മറിച്ചൊരു പറച്ചിലത് സാധ്യമല്ല എന്നത്. ആ അദ്വൈത അനുഭവം അതിന് ഇതിനപ്പുറം വേറൊരു തരത്തിൽ വാക്കുകളെ കൊണ്ട് വെളിപ്പെടുത്താൻ സാധ്യമല്ല എന്നാണ്. ഇനി എന്തു പറയാൻ? ഇതിനപ്പുറം ഇതിനെ വിശദീകരിക്കാൻ സാധ്യമല്ല. അവന്റെ അനുഭവത്തെ അവൻ വിശദീകരിച്ചു. സർവാൻ അന്യാൻ മതിതും ശീലമസ്യ ഇത്യാദിവാദി. ഈ ആത്മാവിനെ വേറൊരു തരത്തിൽ അവന് ഒരിടത്തും അവതരിപ്പിക്കാൻ കഴിയത്തില്ല എന്നത്. പരമമായ സത്യം അതെന്താണെന്നാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യസ്തു ഏവം സാക്ഷാത്, എങ്ങനെ ആരാണോ അറിയുന്നവൻ ആത്മാനം പ്രാണസി പ്രാണൻ, സർവപ്രാണന്മാരുടെയും പ്രാണനായിരിക്കുന്ന സ്വസ്വരൂപത്തെ ആരാണോ അറിയുന്നത് വിദ്വാൻ, അവൻ അതിവാദി സനഭോതി. ഈ അനുഭവത്തിലിരിക്കുന്നവന് ഇങ്ങനെയല്ലാതെ മറ്റൊരു തരത്തിൽ പറയാൻ സാധ്യമുണ്ട. അപ്പോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ്, എവിടെയെങ്കിലും അതിവാദം നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലായിക്കോണം ഈ അനുഭവത്തിൽ നിന്നല്ല അത് പറയുന്നത്. ഒരാൾ പറയണ, ഞാൻ പറയുന്നത് സത്യമാണ്, അല്ലെങ്കിൽ അത് അയാളുടെ സത്യമായ അനുഭവം. ഇങ്ങനെ ഒരു അനുഭവമുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു തരത്തിലുള്ള അനുഭവങ്ങളും ഇല്ലെന്ന്. സ്വസ്വരൂപത്തെ സംബന്ധിച്ച്, ആത്മാവിനെ സംബന്ധിച്ച് എല്ലാം സാക്ഷാത്തായി ഈ പറയുന്ന തരത്തിലൊരു അനുഭവമുണ്ട്. ഈ അനുഭവത്തിൽ ഇതിനെ ഇങ്ങനെ വർണ്ണിക്കാൻ പറ്റും. ഇതിന് വേറെ ഭാഷയും വേറെ വാക്കുകളും ഒന്നുമില്ല. ഇനി ആരെങ്കിലും മറ്റെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവരുടെ അനുഭവം വേറെ, അവർക്ക് മറ്റെന്തോ അനുഭവം ഉള്ളതുകൊണ്ട് അവരങ്ങനെ പറയുന്നുവെന്ന് സ്വീകരിച്ചു. ഇവിടെ അതിവദനമില്ല. അദ്വൈതത്തിൽ അവിടെ ഇത് പരമമായി ഇതിനെ ഏകരൂപത്തിൽ തന്നെയാണ് വിശദീകരിക്കുന്നത്. അത് ഋഷിയുടെ അനുഭവം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അതിവാദി സന്ന ഭവതി, അവൻ അതിവാദിയാകുന്നില്ല. പ്രാണോ ശേഷ യസ് സർവഭൂതേർ വിഭാതി വിജാനൻ വിദ്വാൻ ഭവതേ നാതിവാദി ആത്മക്രീഡ ആത്മരതി ക്രിയാവാൻ ഏഷ ബ്രഹ്മവിദാം വരിഷ്ഠ. Thank you.